آله وأصحابه أجمعين أما بعد. الإمام ابن أبي داود رحمه الله تعالى رجتا أهل السنة والجماعة لا عقيدة وشديقنا المنظومة الحائية إن كبديان نعم وشديقر شواند അഹ്ലു സുന്നത്തിന്റെ അഖീദയിൽ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ചില വിഷയങ്ങൾ ഈ കവിതയിൽ അദ്ദേഹം ചുരുങ്ങിയ രൂപത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിൽ 22 വരികളാണ് ഇതുവരെയായി നമ്മൾ വിശദീകരിച്ചത്. ഇരുപത്തിമൂന്നാമത്തെ വരിയിൽ ഇമാം അവർകൾ പറയുന്നു, വഖുൽ യുഖ്രിജുല്ലാഹുൽ അസീമു ബിഫദ്ലിഹി മിനൽ നാരി അജ്സാദൻ മിനൽ ഫഹ്മി തുത്റഹു അലൽ നഹരി ഫിൽ ഫിർദൗസി തഹ്യ ബിമാഇഹി കഹബ്ബി ഹമീലിസ് സൈലി ഇദ് ജാഅ ഇത്ഫഹു. വഖുൽ, നീ വിശ്വസിക്കണം, യുഖ്രിജുല്ലാഹുൽ അസീമു ബിഫദ്ലിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരും. യുഖ്രിജുനാൽ പുറത്തു കൊണ്ടുവരും. അൽ അസീം, മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അൽ അസീം എന്ന മഹത്വമുള്ളവനാണ്. വഖുൽ യുഖ്രിജുല്ലാഹുൽ അസീമു ബിഫദ്ലിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യത്താൽ പുറത്തു കൊണ്ടുവരുന്നതാണ്. മിനൽ നാർ, നരകത്തിൽ നിന്ന്. അജ്സാദൻ, അജ്സാദൻ ശരീരങ്ങൾ. മിനന്നാരി അജ്സാദൻ, നരകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ശരീരങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ്. മിനൽ ഫഹ്മി, ഫഹ്മ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കത്തിക്കരിഞ്ഞ, ആളി കത്തുന്ന നരകമാണ് ഉദ്ദേശം. കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പുറത്തു കൊണ്ടുവരും. തുത്റഹു, അങ്ങനെ അവർ പുറത്തു കൊണ്ടുവന്ന് പിന്നീട് അവർ എറിയപ്പെടും. തുത്റഹു എന്നാണ് എറിയപ്പെടും. ഇത് നരകത്തിൽ പ്രവേശിച്ച ചില ആളുകൾ പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരായി ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ശരീരങ്ങളെ നരകത്തിൽ പ്രവേശിച്ചതിനു ശേഷം കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ, അവരുടെ ശരീരങ്ങൾ കരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. എന്നിട്ട് ആ ശരീരങ്ങൾ തുത്റഹു, അത് എറിയപ്പെടും. അലൻ നഹരി ഫിൽ ഫിർദൌസ്, ഫിർദൌസ് ആയ സ്വർഗത്തിൽ നിന്ന് വരുന്ന നഹറിൽ, ഒരു ഒരു അരുവിയിൽ ആ ശരീരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്കെറിയുന്നതാണ്. തഹ്യ ബിമാഇഹി, അപ്പോൾ ഈ ശരീരങ്ങൾ അതിലെ വെള്ളം അത് തൊടുന്നതോടുകൂടി ജീവനുള്ളതായി മാറും. അവയുടെ കരിഞ്ഞ ആ അവസ്ഥ നീങ്ങിപ്പോകും. ശരത്തിൽ കരിഞ്ഞ് കറുത്ത രൂപത്തിലായ നരകത്തിൽ കിടന്ന് അവിടുത്തെ കരിയും പുകയും ഏറ്റ് കരിഞ്ഞിരിക്കുന്ന അവരുടെ ശരീരങ്ങൾ ഈ നദിയിലേക്ക് ഇടുന്നതോടുകൂടി അതിന്റെ രൂപം മാറും, അതിന് ജീവൻ തിരിച്ചു ലഭിക്കും. തഹ്യ ബിമാഇഹി കഹബ്ബി ഹമീലിസ് സൈലി ഇദ് ജാഅ യത്ഫഹു, ഏതുപോലെയാണ് അത് വരിക? കഹബ്ബി ഹമീലിസ് സൈൽ, ഹബ്ബി ഹമീലിസ് സൈൽ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ മറ്റേ കനാലിലൂടെ ചപ്പുചവറുകൾ ഒഴുകി വരുന്ന ഈ ഒഴുക്ക്, ആ ഒഴുക്കിൽ നിന്ന് വരുന്ന, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹബ്ബത്ത് പോലെ, ഹബ്ബത്ത് ധാന്യം പോലെ, ആ ധാന്യത്തിൽ നിന്നുണ്ടാകുന്ന ചെടി പോലെ ഈ മനുഷ്യൻ ഈ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. അവന്റെ ശരീരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നീങ്ങി പുറത്തു വരും. അപ്പൊ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, അവർ കാലാകാലം നരകത്തിൽ കിടക്കുന്ന ആളുകളുണ്ട്, നരകത്തിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളുമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശഫാഅത്തിനാൽ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരായ ചില ആളുകൾ അവിടെ പ്രവേശിക്കാതെ പുറത്തേക്ക് വരും. വേറെ ചില ആളുകൾ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശഫാഅത്തിനാൽ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരും. അവസാനം ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം ഈമാൻ ബാക്കിയുള്ളവർ വരെ നരകത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുറത്തു കൊണ്ടുവരും. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔദാര്യത്താൽ നരകത്തിൽ നിന്ന് കുറച്ചാളുകളെ പുറത്തു കൊണ്ടുവരും. അങ്ങനെ റസൂലിന്റെ ഹദീസിൽ അവസാനം നരകത്തിൽ നിന്ന് പുറത്തു വരുന്നയാൾ, അയാളുടെ സംഭവം റസൂലുള്ള വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അവസാന നരകത്തിൽ നിന്ന് പുറത്തു വരുന്ന ആള്, അയാൾ നരകത്തിലെ തീയിന്റെ തിരമാലകളിൽ ഇങ്ങനെ വീണും തപ്പിത്തടഞ്ഞുമാണ് നരകത്തിൽ നിന്ന് പുറത്തേക്കെത്തുന്നത്. അയാൾ അങ്ങനെ നരകത്തിൽ നിന്ന് പുറത്തെത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവും അതിന്റെ പത്തിരട്ടിയും നൽകുമെന്നാണ്. അപ്പൊ പിന്നെ ആദ്യം അതിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലുള്ള സുഖാനുഗ്രഹങ്ങളുടെ വലുപ്പം എന്തായിരിക്കും ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അവസാനം കയറുന്ന ആൾക്ക് തന്നെ ദുനിയാവും അതിന്റെ പത്തിരട്ടിയുണ്ട്. പിന്നെ അവൻ ഉദ്ദേശിക്കുന്ന റസൂൽ ഹദീസിൽ കാണാം, അവനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, തമന്ന, നീ ആഗ്രഹിച്ചു കൊള്ളുക. അപ്പൊ അവനിങ്ങനെ ആഗ്രഹിക്കും, എനിക്ക് അത് വേണം, എനിക്കിത് വേണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് ചില കാര്യങ്ങൾ അവന് ഓർമ്മിപ്പിച്ചു കൊടുക്കും, എനിക്കിത് വേണ്ടേ. അങ്ങനെ അവന് പലതും ഓർമ്മിപ്പിച്ചു കൊടുക്കും. അതെല്ലാം അവൻ പറഞ്ഞ് അവന്റെ ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനോട് പറയും, നിനക്ക് നീ ചോദിച്ചതും അതിന്റെ പത്തിരട്ടിയുമുണ്ട്. അപ്പോൾ അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുടെ സ്ഥിതിയാണിത്. ഇങ്ങനെ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അതിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ പല രൂപത്തിലാണ്. എന്നാൽ നരകത്തിൽ കാലാകാലം കിടക്കുന്ന ആളുകളുമുണ്ട്. ആരാണ് നരകത്തിൽ കാലാകാലം കിടക്കുന്ന ആൾക്കാർ? നിരീശ്വരവാദികളായ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ല എന്ന് തള്ളി പറഞ്ഞ ആളുകൾ, അതല്ലെങ്കിൽ അള്ളാഹു ഉണ്ട് പക്ഷെ അവൻ ശിർക്ക് ചെയ്ത ആളുകൾ, അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച് മുഹിദ്ദി ശേഖിനെയോ ബദരീങ്ങളെയോ മമ്പർത്തങ്ങളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് ശിർക്കിൽ മരിച്ചുപോയ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ അവർ നരകത്തിൽ കാലാകാലം കിടക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, وَمَنْ يُشْرِكْ بِاللَّهِ فَقَدْ حَرَّمَ اللَّهُ عَلَيْهِ الْجَنَّةِ وَمَأْوَاهُ النَّارِ وَمَا لِلظَّالِمِينَ مِنْ أَنصَارِ. ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവൻ കാലാകാലം നരകത്തിലാണ്, അവനൊരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാൽ തൗഹീദുള്ള ആളുകൾ, അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ അത് ജീവിതത്തിൽ പകർത്തിയ ആളുകളാണ് എങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ചില ആളുകൾ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കും. റസൂലുള്ളാഹിന്റെ ഹദീസിൽ വന്നതുപോലെ, സബഊന അൽഫൻ മിൻ ഉമ്മത്തി യദ്ഖുലൂന അൽജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, എന്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ അവർ സ്വർഗത്തിലേക്ക് വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ നേരെ പ്രവേശിക്കുന്ന ആൾക്ക് വിചാരണ എന്നില്ല, ഒരു ചോദ്യം ചെയ്യലില്ല, നേരെ സ്വർഗത്തിലേക്ക്. അവർ അവരുടെ പ്രത്യേകതകളിൽ ഒന്ന്, അവർ അള്ളാഹുവിൽ പരിപൂർണമായി തവക്കുൽ ചെയ്യുന്നവരാണ് എന്നതാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞേക്കണം, അള്ളാഹുവിലുള്ള അവരുടെ തവക്കുൽ പരിപൂർണമാണ്. മനിസ്തഗ്ന അഗ്നാഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയിലാണ് അവർ ധന്യത കണ്ടെത്തുന്നത്. മറ്റുള്ളവരോട് അവർ ചോദിക്കുന്നില്ല, മറ്റുള്ളവരോട് അവർ ആവശ്യങ്ങളുമായി കൈനീട്ടുന്നില്ല, അള്ളാഹുവിന്റെ അടുക്കലേക്ക് മാത്രമാണ് അവർ കൈനീട്ടുന്നത്. അവർ ഹറാമുകൾ ചെയ്യുന്നില്ല, ശിർക്കവരെന്തായാലും ചെയ്തിട്ടില്ല, ബിദഅത്തുകൾ ചെയ്യുന്നില്ല, ഹറാമുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തിനധികം ഹറാമിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് വരെ അവർ ഒഴിഞ്ഞു നിൽക്കുന്നവരാണ്. അതോടൊപ്പം അനുവദനീയമായ ഫുദൂലുൽ മുബാഹാത്ത് എന്നറിയും, അനുവദനീയമായ കാര്യങ്ങളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഇഷ്ടപ്പെടില്ലെന്ന ഭയത്താൽ അതിൽ തന്നെ പരിധി വിട്ടിട്ട് അവർ സംസാരിക്കുകയും പരിധി വിട്ട് അവർ പോവുകയില്ല. ഉദാഹരണത്തിന്, അനുവദനീയമായ കാര്യം മൊബൈലിലിരിക്കൽ, അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക, അതിൽ തന്നെ സമയം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക. അനുവദനീയമായ കാര്യം സംസാരം, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അനുവദനീയമായ കാര്യമാണ് ഉറക്കം, വെറുതെ ഉറങ്ങിക്കൊണ്ടെന്നിരിക്കുക. ഇങ്ങനെ അനുവദനീയമായ കാര്യങ്ങൾ അധികമായി ചെയ്യാത്ത, അള്ളാഹുവിൽ പരിപൂർണമായ തവക്കുലുള്ള, അവനിൽ മാത്രം കാര്യങ്ങൾ വരമേൽപ്പിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ, അവരാണ് ഈ പറഞ്ഞ 70,000-ൽ പെടുക, നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗമാരാണ്, അവർക്ക് വിചാരണയുണ്ട്, പക്ഷേ ആ വിചാരണ വളരെ ചെറിയ വിചാരണയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ പറഞ്ഞതുപോലെ, ഹിസാബൻ യസീറ, അവർക്ക് വളരെ ലളിതമായ വിചാരണയാണ് ഉണ്ടായിരിക്കുക. എന്താണ് ഈ ലളിതമായ വിചാരണ? റസൂലുള്ളാഹിന്റെ ഹദീസിൽ വന്നിട്ടുണ്ട്. വദാകൽ അർദ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർദാണ്. എന്താണ് അർദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറയാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ അവന്റെ ദാസനെ തന്റെ അരികിലേക്ക് വെക്കും, വിളിക്കും. വയദ അലൈഹി കനഫഹു, എന്നിട്ട് അള്ളാഹു അവന്റെ മറ ഈ മനുഷ്യന് ഇട്ടുകൊടുക്കും, ജനങ്ങൾ അവനെ കാണുന്നില്ല. എന്നിട്ട് അവൻ ചെയ്ത തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നീ ഇന്ന തെറ്റ് ചെയ്തിട്ടില്ലേ, ഇന്ന തെറ്റ് ചെയ്തിട്ടില്ലേ, ഇന്ന തിന്മ ചെയ്തിട്ടില്ല. അപ്പൊ അവനിങ്ങനെ ഇത് കേൾക്കുമ്പോ, അതേ അറബേ ഞാനത് ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അവനിങ്ങനെ മനസ്സിൽ ഇതൊക്കെ പേടിയോടുകൂടി ഞാനിതാ നശിച്ചു പോയിരിക്കുന്നു എന്ന ധാരണയിൽ അവനിങ്ങനെ നിൽക്കാണ്. അവന്റെ മനസ്സിൽ ചെറിയ ചെറിയ തെറ്റുകളെ കുറിച്ചാണ് അള്ളാഹു ചോദിക്കുന്നത്, നീ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലേ, ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലേ. അവന്റെ മനസ്സിൽ അതെല്ലാം അംഗീകരിക്കുമ്പോഴുമുള്ള ചിന്ത, ഇതിനേക്കാൾ വലിയ കുറച്ച് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് എന്നോട് അള്ളാഹു എപ്പോഴാണ് ചോദിക്കുക എന്ന പേടിയിലാണ് അവൻ നിൽക്കുന്നത്. ഈ ചെറിയ ചില തെറ്റുകൾ അവനോട് അള്ളാഹു ഇങ്ങനെ ചോദിക്കും, നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ, അവൻ ഇതെല്ലാം അംഗീകരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവനോട് പറയും, സതർതുഹാലക ഫിദ്ദുനിയാ, ഈ തിന്മകളെല്ലാം ദുനിയാവിൽ ഞാൻ നിനക്ക് മറച്ചു വെച്ച് തന്നവയാണ്. ആൾക്കാർ കാണാതെ ഞാനിതാ നിനക്ക് വേണ്ടി മറച്ചു വെച്ച് തന്ന തിന്മകളാണ് ഇതൊക്കെ. വഖദ് ഗഫർതുഹാലക അൽയൗം, ഇന്നേ ദിവസം ഞാനിതാ തിന്മകളൊക്കെ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, ഇന്നേ ദിവസം ഈ തിന്മകളൊക്കെ നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. മാത്രമല്ല ആ തിന്മകളുടെ സ്ഥാനത്ത് ഞാനിതാ നിനക്ക് നന്മകൾ രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പൊ ഇവൻ പറയും, അള്ളാഹുവേ അങ്ങനെയാണെങ്കിൽ നീ പറയാത്തതല്ലാത്ത വേറെ കുറെ തിന്മകൾ കൂടി എനിക്കുണ്ട്. ഈ തിന്മ ഇപ്പൊ ഇത്രയും പറഞ്ഞ തിന്മൊക്കെ ഞാൻ നന്മയാക്കി എന്ന് പറഞ്ഞപ്പോ അവൻ പറയും, വേറെ കുറെ തിന്മ, നീ പറയാത്ത കുറെ തിന്മകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൂടി നീ ഇതുപോലെ എനിക്ക് മാറ്റിത്തരണം എന്ന് അവൻ പറയുമെന്ന്. ഇതാണ് അർദ് എന്ന് പറയുന്നത്. അവന്റെ തിന്മകൾ അവന് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അവനോട് പൊയ്ക്കൊള്ളാൻ പറയും, അവന് പുറത്തു കൊടുക്കും. അങ്ങനെയാണ് അവന്റെ കിതാബ് അവന് വലത് കൈയിൽ നൽകപ്പെടുക. ആ കിതാബാണ് സൂറത്തു അല്ലേ, സൂറത്തുൽ ഹാഖയിൽ നമ്മൾ പറയുന്നത് അല്ലെ, സൂറത്തു അല്ലേ, വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉഖ്റഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. എന്നാൽ വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ചവൻ അവനതാ തന്റെ ആളുകളുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് തന്റെ കിതാബ് അവരുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഇതാ എന്റെ കിതാബിതാ, നിങ്ങൾ വായിച്ചു കൊള്ളുക. എന്താ അങ്ങനെ വായിക്കത്ര ധൈര്യത്തിൽ പറയാൻ? കാരണം അതിൽ അവന്റെ തെറ്റുകളെല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു, നന്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വായിക്കാൻ കൊടുക്കുന്നില്ല. അപ്പൊ നമ്മളെ ജീവിതത്തിൽ ചെയ്ത തിന്മകളടക്കം അതിൽ ഉണ്ടായിരുന്നെങ്കിൽ അവന് കൊടുക്കാൻ ഇത്ര ധൈര്യം ഉണ്ടാവില്ല, അവന്റെ തിന്മകളൊക്കെ ഒന്ന് മായ്ച്ചു കളയും. അപ്പൊ അങ്ങനെ സ്വർഗത്ത് പ്രവേശിക്കുന്ന ആൾക്കാരുണ്ട്. വേറെ ചില ആളുകളോ, വേറെ ചില ആളുകൾ അവർ സ്വറാത്തിൽ അവർ ചില ശിക്ഷകൾ അനുഭവിക്കും, നരകത്തിലേക്ക് വീഴില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ വന്നതുപോലെ സ്വറാത്ത് പാലം, അത് നരകത്തിന് മുകളിൽ നാട്ടപ്പെട്ടിട്ടുള്ള ഒരു പാലമാണ്. ആ പാലത്തിന് മുകളിലൂടെയാണ് മനുഷ്യർ നടന്നു പോകുന്നത്. നബിമാർ ആ പാലത്തിന്റെ തുടക്കത്തിൽ തന്നെ നിന്നുകൊണ്ട് അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹു എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന്. അങ്ങനെ ആ പാലത്തിലൂടെ മനുഷ്യരിങ്ങനെ കടന്നുപോകും. അതിൽ ചില ആളുകൾ അവർ കടന്നുപോകുന്നത് മിന്നൽ വേഗതയിലാണ്, വേറെ ചില ആളുകൾ കാറ്റിന്റെ വേഗതയിലാണ്, വേറെ ചില ആളുകൾ കുതിരയുടെ വേഗതയിലാണ്, വേറെ ചില ആളുകൾ ഓടിക്കൊണ്ടാണ് പോകുന്നത്, വേറെ ചില ആളുകൾ നടന്നുകൊണ്ടാണ്, ഇനിയും ചില ആളുകൾ അവർ ആ സിറാത്തിലൂടെ വലിഞ്ഞും ഏന്തിയുമാണ് നടന്നു പോകുന്നത്. റസൂലുള്ള ഹദീസിൽ കാണുന്നു, അലൈഹ കലാബീബ്, സിറാത്ത് പാലത്തിന്റെ രണ്ടു പക്ഷങ്ങളിലായി മുള്ളുകളുണ്ട്, കൊളുത്തി വലിക്കുന്ന മുള്ളുകൾ, അത് അവനെ കൊളുത്തും, അത് വലിക്കും, അവന്റെ ശരീരത്തിൽ മുറിവുകൾ വന്നേക്കാം. അങ്ങനെ പ്രയാസപ്പെട്ട് അതിന്റെ അപ്പുറത്തേക്ക് എത്തുന്ന ആള്, വേറെ ചില ആളുകൾ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ആ പാലത്തിൽ നിന്ന് താഴോട്ട് വീട് നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ പല തരക്കാരാണ്. നരകത്തിന് തന്നെ ശിക്ഷ എല്ലായിടത്തും ഒരേപോലെയല്ല, ശിക്ഷ കുറഞ്ഞ ശിക്ഷ അതിലുണ്ട്, കൂടിയ ശിക്ഷയുമുണ്ട്. കുറഞ്ഞ ശിക്ഷ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്നാൽ ഒരു മനുഷ്യൻ അയാൾക്ക് ഒരു ചെരുപ്പങ്ങ് ധരിപ്പിക്കപ്പെടും, യഗ്ലി മിൻഹു ദിമാഗുഹു, ആ ചെരുപ്പ് ധരിക്കുന്നതോടുകൂടി അവന്റെ തലച്ചോറ് കിടന്ന് ഇങ്ങനെ തിളക്കാൻ തുടങ്ങുന്നത്. നല്ല ചൂടുള്ള സമയത്ത് ചെരുപ്പിടാതെ നമ്മൾ പുറത്തിറങ്ങിയ റോട്ടിൽ കാലി കൊട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അവന്റെ കാലിൽ ധരിപ്പിക്കപ്പെടുന്നത് തീ കൊണ്ടുള്ള ചെരുപ്പാണ് എങ്കിൽ, അതുകൊണ്ട് അവന്റെ തലച്ചോറ് തിളക്കുമെങ്കിൽ എന്തായിരിക്കും ബാക്കിയുള്ള ശിക്ഷയുടെ അവസ്ഥ? ഏറ്റവും ചെറിയ ശിക്ഷ ഇങ്ങനെയാണ്. അപ്പൊ വലിയ ശിക്ഷയുടെ കഥ എന്തായിരിക്കും? നരകത്തിൽ തട്ടുകളുണ്ട് അല്ലെ, അതിൽ അവസാനത്തെ ഏറ്റവും അടിയിലേക്ക് പോകുന്തോറും നരകത്തിൽ ശിക്ഷ വർദ്ധിക്കും. സ്വർഗത്തിലോ? സ്വർഗത്തിൽ മേലോട്ട് പോകുന്തോറും അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. നരകത്തിൽ ശിക്ഷ താഴോട്ട് പോകുന്തോറും കൂടിക്കൊണ്ടിരിക്കും. ഏഴു വാതിലുകളുണ്ട്, ഓരോ വാതിലിനും അതിൻ്റെതായ ആളുകളുണ്ട്. അങ്ങനെ അവരതിലേക്ക് വലിച്ചെറിയപ്പെടും. അതിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ അതിലവസാനത്തെ തട്ടുണ്ട്, ഏറ്റവും താഴെ തട്ട്. അവർ അവിടെയുള്ളവരാരാണ്? മുനാഫിഖുകളാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ് ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്. എന്റെ അടിത്തട്ടിന്റെ കഥ? അവിടെ അവർക്ക് അല്ലെ ഒരു ശവക്കല്ലറ പോലുള്ള ഒരു കല്ലറയുണ്ട്. അതിനുള്ളിൽ തീയിന്റെ കല്ലറയാണത്. ആ കല്ലറയിൽ അനങ്ങാൻ സാധിക്കാതെ അവരതിലിട്ട് അതിൽ ബന്ധിക്കും. അനങ്ങാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങാൻ പറ്റില്ല. ആ അവസ്ഥയിൽ അവരെ നരകത്തിന്റെ അടിത്തട്ടിൽ പ്രവേശിപ്പിക്കുന്ന പല ജാതി ശിക്ഷകൾ അതിലുണ്ട്. കാലാകാലം നരകത്തിൽ ശിക്ഷയുണ്ട്. ശിക്ഷ ഉണ്ടെന്ന് മാത്രമാണോ? അല്ല, ഓരോ ദിവസവും ആ ശിക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ ഓരോ ദിവസം നിഅമത്ത് വർദ്ധിക്കുകയാണെങ്കിൽ നരകത്തിൽ ഓരോ ദിവസം ശിക്ഷ വർദ്ധിക്കാൻ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം ഇതുപോലെ കുറയുമെന്ന് വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല, ദിവസവും ഇത് കൂടിക്കൊണ്ടിരിക്കാൻ. എന്നാൽ ഇവിടുന്ന് എന്തെങ്കിലും പുറത്തു പോകാൻ പറ്റുമോ? അതും സാധിക്കുന്നില്ല. മുശരിക്കായി കാഫറായി മരിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. അവരിങ്ങനെ ആദ്യം അവർ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളോട് പറയുമെന്നാണ്, ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറയണം, നിങ്ങൾ നിങ്ങളെ റബ്ബിനോടൊന്ന് തേടണം, ഞങ്ങളതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് എത്തിക്കാൻ. മലക്കുകളോട് വർഷങ്ങളോട് അവർ ചോദിക്കുന്ന, അവരിൽ നിന്ന് മറുപടി ലഭിക്കുകയില്ല. മാലിക് എന്ന മലക്കിനോട് അവർ പറയും, മാലിക് എന്ന മലക്കിനോട് അവർ പറയും, വഖാലു യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക്. അല്ലയോ മാലിക്, മാലിക് നരകത്തിന്റെ കാവൽക്കാരനാണ്. അല്ലയോ മാലിക്, ഇതാ നിന്റെ റബ്ബ് ഞങ്ങളെ അങ്ങ് തീർത്ത് കളഞ്ഞു കൊള്ളട്ടെ, ഞങ്ങളത് കൊന്നു തന്നാൽ മതിയായിരുന്നു, മരിച്ചാൽ മതിയായിരുന്നു. അല്ലെ, നരകം മുന്നിൽ കാണുമ്പോ സൂറത്തു അന്നബയിൽ അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞില്ലേ, വഖാലൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ. കാഫിർ ശിക്ഷ മുന്നിൽ കാണുമ്പോൾ അവൻ പറയും, ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ജീവിക്കേണ്ടതില്ല എനിക്ക് എന്ന് അവൻ പറയുമെന്നാണ്. മാലിക് എന്ന മലക്കിനോട് ചില അസറുകൾ കാണത് ഒരു 1000 വർഷം എങ്ങാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നാണ്. മാലിക് എന്ന മലക്കിനോട് അവരത് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ 1000 വർഷം ഒരു പറഞ്ഞതിനുള്ള ഉത്തരമായി അവസാനം ആ മലക്കിന്റെ മറുപടി ഒരൊറ്റ വാക്കാണ്, ഇന്നക്കും മാക്കിസോൺ, നിങ്ങളോട് തന്നെ കഴിയുന്ന ആൾക്കാരാണ്. ഇത്രയും വർഷം ചോദിച്ചതിനുള്ള മറുപടി അതാണ്, ഇന്നക്കും മാക്കിസോൺ, നിങ്ങൾ ഇവിടെ തന്നെ കഴിയുന്നവരാണ്, ഇവിടെ രക്ഷപ്പെടാൻ പറ്റൂല. 1000 വർഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദര, എന്തായിരിക്കും ശിക്ഷയുടെ കാഠിന്യം? കയ്യിലൊരു മെഴുകുതി കത്തിച്ചു വെച്ച് ഒരു മിനിറ്റ് പിടിച്ചിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് സാധിക്കോ? ഇല്ല, നമുക്കത് കഴിയുകയില്ല. അപ്പോൾ നരകത്തിലെ സ്ഥിതി എന്താ? ഈ 1000 വർഷം ഓരോ ദിവസം അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ശിക്ഷ വീണ്ടും വർദ്ധിക്കാൻ, വീണ്ടും കൂടാൻ, വീണ്ടും കൂടാൻ. അങ്ങനെ അവർ അവരുടെ റബ്ബിനോട് പറയുമെന്നാണ്, അള്ളാഹിനോട് പ്രാർത്ഥിക്കുമെന്നാണ്, അള്ളാഹുവെ ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് പുറത്തേക്ക് കൊണ്ടുവരണം, ഞങ്ങൾ ഒരിക്കൽ കൂടി ദുനിയാവിലേക്ക് പറഞ്ഞയക്കണം, ഇനി ഒരിക്കലും ഞങ്ങൾ ഇതിലേക്ക് തിരിച്ചു പോവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് പറയും, ഖാല ഇഖ്സഊ ഫീഹ വലാ തുക്കല്ലിമൂൻ, നിങ്ങൾ തിരിഞ്ഞു പോവുക, വലാ തുക്കൽ, നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ടതില്ല, എന്നോട് നിങ്ങളൊന്നും പറയേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് മറുപടി കൊടുക്കുന്ന. അവിടുത്തെ ശിക്ഷ കടുത്ത ശിക്ഷയാണ്, വളരെ കടുത്ത ശിക്ഷയാണ്. അപ്പൊ നരകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊണ്ടുവരുന്ന ആളുകളുണ്ട്, അതിൽപ്പെടുത്താത്ത ആളുകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്ക് കുഫ്ർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എപ്പോഴും രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാനൊന്നും അതിൽ ഉൾപ്പെടുകയില്ല എന്ന നിർഭയബോധം നമ്മളിൽ ആരെയും ബാധിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിർഭയത്തെ ആർക്കെങ്കിലും ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകണമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഏറ്റവും കൂടുതലുള്ള പ്രാർത്ഥനകൾ ഒന്നേതായിരുന്നു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, നീ എന്റെ ഹൃദയത്തെ നിന്നെ അനുസരിക്കുന്ന രൂപത്തിൽ തന്നെ നിലനിർത്തേണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആരാണ് ഇബ്രാഹിം നബി? അല്ലേ, വിഗ്രഹങ്ങളെ തകർത്തവരാണ് അദ്ദേഹം. ചെറിയ പ്രായത്തിൽ തന്റെ പിതാവിനെതിരെ വിഗ്രഹത്തെ നിർമ്മിച്ചിരുന്ന പിതാവിനെതിരെ തൗഹീദ് സംസാരിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട്, തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട്, നാട്ടിൽ നിന്ന് ഹിജ്റ പോയി, അതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനേകം അനുഭവിച്ച വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ തൗഹീദിന് വേണ്ടി അങ്ങേയറ്റം പോരാടിയ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ, ഒരു പ്രാർത്ഥന എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ, വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് കാത്തു രക്ഷിക്കണേ. ആരെന്തെങ്കിലും ശിർക്ക് വരുന്നതെന്നല്ല, വിഗ്രഹത്തെ ആരാധിക്കുക. നമ്മൾ ആരെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടോ, ഞാനൊക്കെ എന്തെങ്കിലും വിഗ്രഹത്തെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു? ഏ, തൗഹീദും ശിർക്കും പഠിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ പല ആളുകളും തറവാട്ട് മുജാഹിദുകളാണെങ്കിൽ അവർ പറയും, ഓൻ എന്നോടാ പഠിക്കാൻ പറയുന്നത്, ഇവിടെ തൗഹീദ് കൊടുന്നതിന്റെ വാപ്പാണ്, അതിനുവേണ്ടി പണിയെടുത്തത് ഞാനാണ്, എന്റെ മക്കൾ മുഴുവൻ മുജാഹിദുകളാണ്, ഇനി എന്താണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നാണ് അവർ ചോദിക്കുക. ഇബ്രാഹിം നബിയേക്കാൾ വലിയ നേതാവായ തൗഹീദിന്റെ നേതാവ് മറ്റാരുണ്ട്? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണിത്. സലഫുകൾ പറഞ്ഞതായി കാണാം, ഫമൻ യഅമനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിമിന് ശിർക്ക് വന്നു ഭവിക്കുമെന്ന് പേടിയുണ്ട് എങ്കിൽ പിന്നെ ആർക്കാണ് അതിൽ നിന്ന് നിർഭയത്തുണ്ടാവാൻ? ഇബ്രാഹിം അത് അദ്ദേഹം പറഞ്ഞത് എന്താ, വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണേന്നാണ്. ഏ, നമ്മൾ ചിലപ്പോ മറ്റെന്തെങ്കിലും ശിർക്ക്, ശിർക്കിന് അസുഖം നമ്മൾ പലർക്കും പേടില്ല, ചെറിയ ശിർക്ക് ലോകമാന്യം, എനിക്കവിടെ ലോകമാന്യം നമ്മൾ പലരുടെയും മനസ്സ് നമ്മളോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ശിർക്കിൽ നിന്നാണ് അവർ രക്ഷ തേടിയത്, അവർ പ്രാർത്ഥിച്ചത്, അവരത് പേടിച്ചിരുന്നു. എത്ര എത്ര മനുഷ്യന്മാരാണ് അങ്ങനെ പഴച്ചുപോയത്. സൗദി അറേബ്യയിലെ ഒരാളുടെ ആയിരുന്നു, അബ്ദുള്ള അൽ ഖുസൈർ എന്നെന്താ അവിടെ മറ്റേ അദ്ദേഹത്തിന്റെ പേര്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളാണ് അയാൾ. ആ കാലഘട്ടത്തിൽ, സൗദി അറേബ്യയുടെ തുടക്ക കാലഘട്ടങ്ങളിൽ, തൗഹീദി ദഅവത്തിനെതിരെ ഈജിപ്തിൽ നിന്നുള്ള അസ്ഹറിലെ പണ്ഡിതന്മാർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് മറുപടി എഴുതിയിരുന്ന ആളാണ്. അക്കാലഘട്ടത്തിലെ വലിയ വലിയ പണ്ഡിതന്മാർ വരെ ബഹുമാനിച്ചിരുന്ന വ്യക്തിത്വം, ഭയങ്കര മറുപടികളൊക്കെ എഴുതിയിരുന്നു, ഇത് വലിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അദ്ദേഹം മരിക്കുന്നതിന് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് നിരീശ്വരവാദിയായി, പിന്നെ അയാളുടെ പുസ്തകങ്ങൾ മുഴുവൻ നിരീശ്വരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന പുസ്തകങ്ങളായി മാറി. അതിൽ തന്നെയാണ് മരിച്ചത്, നിരീശ്വരവാദിയായിക്കൊണ്ട് അയാൾ മരിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി രേഖപ്പെടുത്തിയിരുന്ന ആള് ഒരാൾ നസറാനിയായിട്ടാണ് മരിച്ചത്. നോക്കണം നിങ്ങൾ. അപ്പൊ ആർക്കാണ് ഇതിൽ പറഞ്ഞ ഈ പറഞ്ഞ നിർഭയത്വമുള്ളത്? അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഈ കാര്യം പേടിക്കണം. ഇവിടെ നരകത്തിൽ നിന്ന് അള്ളാഹു പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞ ആളുകൾ അവരാരാണ്? അവർ തൗഹീദ് ഉള്ള ആൾക്കാരാണ്. തൗഹീദ് ഇല്ലാത്ത ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ചില ആളുകളെ പുറത്തു കൊണ്ടുവരും. റസൂലിന്റെ ഹദീസിൽ കാണാം, അമ്മ അഹ്ലുൻ നാരിൽ ലദീനഹും അഹ്ലുഹ فإنهم لا يموتون فيها ولا يحيون. നരകക്കാരായ കാഫിറുകളായ ആളുകൾ, അവർ അതിൽ ഒരിക്കലും മരിക്കുകയോ ജീവിക്കുകയോ ചെയ്യില്ല. മരിക്കുമോ എന്ന് പറഞ്ഞാൽ ഇല്ല, മരിക്കൂല. എന്നാൽ ജീവിതം ഉണ്ട് അവർക്ക്, അവിടെ സമാധാനകരമായൊരു ജീവിതം ഇല്ല, അതുമില്ല. ولكن ناس أصابتهم النار بذنوبهم فأماتهم إماتة حتى إذا كانوا فحما أذن بالشفاعة. എന്നാൽ ഒരു വിഭാഗം ആളുകൾ, അവർ തിന്മ ചെയ്ത ആളുകളാണ്, അവരുടെ തിന്മക്കുള്ള ശിക്ഷ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഹത്താ ഇദാ കാനു ഫഹ്മൻ, അവർ ഫഹ്മായി തീരും. ഫഹ്മ് എന്ന് കത്തിച്ചിട്ട് കരിക്കട്ട ആവുന്നതിനാണ് ഫഹ്മ് എന്നറിയാം. നമ്മളില്ലേ ഹോട്ടൽ ഹോയിൽ തിന്നുമ്പോൾ ഫഹ്മ് എന്നറിയും, അതിൽ നിന്ന് തന്നെയാണ് ഫഹ്മ്. അങ്ങനെ അവർ ഫഹ്മായി തീർന്നു കഴിഞ്ഞാൽ ഉദിന ബിശ്ശഫാഅ, ശഫാഅത്തിന് അല്ലാഹു അനുമതി നൽകും. ഫജീ അബിഹിം വദാഇറ വദാഇർ, അങ്ങനെ അവരെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരും. ഫബുസ്സു അലാ അൻഹാരിൽ ജന്ന, അങ്ങനെ അവരെ സ്വർഗത്തിന്റെ നദികളിൽ അവരെ കൊണ്ടുപോയിടുന്നതാണ്. സുമ്മ ഖീല യാ അഹ്ലൽ ജന്നതി അഫീദു അലൈഹിം ഫയംബുതൂന നബാത അൽ ഹിബ്ബ തകൂനു ഫീ ഹമീലി സൈൽ. അങ്ങനെ അവർ ആ നദിയിലിട്ട് കഴിഞ്ഞാൽ സ്വർഗക്കാരോട് പറയും, അവർക്ക് മേൽ വെള്ളം ചൊരിയാൻ പറയും. അങ്ങനെ അവർ അതിൽ നിന്ന് ഈ കനാലിൽ നിന്ന് ഒഴുകി വരുന്ന വിത്തുകൾ മുളക്കുന്നത് പോലെ അവരതിൽ നിന്ന് മുളച്ചു വരും, മുളച്ചു പുറത്തേക്ക് വരും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്, അലൻ നഹരി ഫിൽ ഫിർദൗസി തഹയാ ബിമാഇഹി കഹബ് കഹബ് ഹമീലി സൈല ഇദ ജാഅ യത്ഫഹു. ആ വിഷയത്തിൽ വേറെയും ഹദീസുകൾ വന്നതായി കാണാൻ സാധിക്കും. പതിനഞ്ചാമത്തെ വരി, പതിനഞ്ചാമത്തെ വരി അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചാമത്തെ വരിയിൽ ഇമാം അവർകൾ പറയുന്നു, وإن رسول الله للخلق شافع وقل في عذاب القبر حق موضح وإن رسول الله തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം للخلق شافع. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സൃഷ്ടികൾക്ക് ഷാഫിആണ്, ഷഫാഅത്ത് ചെയ്യുന്നവരാണ്, ശുപാർശ പറയുന്നവരാണ്. എന്താണ് ശുപാർശ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, തലബുൽ ഖൈരി ലിൽ ഗൈരി മിനൽ ഗൈർ, അതാണ് ഷഫാഅത്ത്. നീ ഒരാൾ വേറൊരാൾക്ക് വേണ്ടി മറ്റൊരാളിൽ നിന്ന് നന്മ ആവശ്യപ്പെട്ടാൽ അത് ശുപാർശയാണ്. എനിക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ശുപാർശയാവോ? ഇല്ല. ഞാൻ എന്തെങ്കിലും നന്മ ഒരാൾക്ക് ചെയ്താൽ അത് ശുപാർശയാണോ? അതുമല്ല. ഉദാഹരണത്തിന്, ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇന്നയാളിൽ നിന്ന് ഒരു നന്മ ചോദിച്ചാൽ അതെന്താണ്? ശുപാർശയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുനിയാവിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശുപാർശ പറയാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ശുപാർശ പറഞ്ഞാൽ അവന് പരലോകത്ത് റസൂലുള്ളാഹിന്റെ ശുപാർശ കിട്ടും. നാട്ടിൽ ഒരാൾ വന്നു, അയാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നിങ്ങൾ പറഞ്ഞാൽ അയാൾക്കത് നടപ്പിലാകുന്നൊരവസ്ഥയുണ്ട്. എങ്കിൽ അയാൾക്ക് നിങ്ങൾ ശുപാർശ ചെയ്യണം. അങ്ങനെ ചെയ്താൽ, അയാളെ നിങ്ങൾ സഹോദര മുസ്ലിമായ സഹോദരനെ സഹായിക്കുന്നതിൽ നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്കതിന് പ്രതിഫലമുണ്ട്. അതിന്റെ പ്രതിഫലങ്ങൾ ഒന്നെന്താണ്? പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നിങ്ങൾക്ക് ലഭിക്കും. വഇന്ന റസൂലുള്ളാഹി ലിൽ ഖൽഖി ശാഫിഉൻ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികൾക്ക് ശുപാർശ പറയുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, അഷ്ഷഫാഅത്തുൽ ഉദ്മ, മഹത്തരമായ എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഷഫാഅത്ത്. നിങ്ങൾ പലതവണ ഹദീസ് കേട്ടിട്ടുണ്ടാവും അല്ലെ, മനുഷ്യന്മാരെല്ലാവരും അവര് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ വന്നു നിൽക്കും, അവരുടെ കാര്യത്തിൽ വിധി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർ നബിമാരെ ഓരോ നബിമാരുടെ അടുക്കൽ, ആദി നബിയുടെ അടുക്കൽ ചെല്ലും, നൂഹ് നബിയുടെ അടുക്കൽ ചെല്ലും, മൂസാ നബിയുടെ അടുക്കൽ ചെല്ലും, ഇബ്രാഹിം നബിയുടെ അടുക്കൽ ചെല്ലും, ഈസാ നബിയുടെ അടുക്കൽ ചെല്ലും, എല്ലാ നബിമാരുടെയും അടുക്കൽ ചെല്ലും. അവരാരും അന്ന് ശുപാർശ പറയാൻ തയ്യാറാവുകയില്ല. അവസാനം അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെല്ലും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കു വേണ്ടി ശുപാർശ പറയും. അതാണ് അഷ്ഷഫാഅത്തു അൽ ഉദ്മ, മഹത്തരമായ ഷഫാഅത്ത്. അതിലെല്ലാ സൃഷ്ടികളും പെടും. മുസ്ലിമാവട്ടെ, മുഅ്മിനാവട്ടെ, കാഫിറാവട്ടെ, എല്ലാ ആളുകൾക്കും ബാധകമാണ് ആ ഷഫാഅത്ത്. ഇത് എന്താണ് ആ ഷഫാഅത്തിൽ തേടുന്നത്? അള്ളാഹുവേ, നീ ഇവർക്കിടയിൽ വിധി കൽപ്പിക്കണമെന്നാണ്. അത് എല്ലാവർക്കും ബാധകമാണ്, മുഅ്മിനും കാഫിറൊക്കെ ഉണ്ട് അല്ലേ, എല്ലാവരും പെടും. അതിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വഅസാ അയ്യബഅതക റബ്ബുക മഖാമൻ മഹ്മൂദ. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയെ അള്ളാഹു സുബ്ഹാനഹു വതആല മഖാമുൻ മഹ്മൂദിൽ, അത് അതിൽ അങ്ങയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. ആ പറഞ്ഞ മഖാമുൻ മഹ്മൂദ് ഈ പറഞ്ഞ ഷഫാഅത്താണ്, എല്ലാ സൃഷ്ടികൾക്കുമുള്ള ഷഫാഅത്ത്. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ മഹത്തരമായ പദവികളിലൊന്നാണ്. രണ്ടാമത്തേത് അഷ്ഷഫാഅത്തു സുഗ്ര, ചെറിയ ഷഫാഅത്ത്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്, അതേപോലെ തന്നെ മറ്റ് സൃഷ്ടികൾക്കുമുണ്ട്. മറ്റ് സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ ശുപാർശ പറയും, മുഅ്മിനീങ്ങളായ ആളുകൾ ശുപാർശ പറയും, ഹാഫിദായ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയ ഒരാൾക്ക് അയാൾക്ക് കുറച്ചു പേർക്ക് ഷഫാഅത്ത് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഷഫാഅത്തിന് അനുവാദം നൽകുന്ന സൃഷ്ടികൾ, ചില പ്രവർത്തനങ്ങൾ ശുപാർശ പറയും, നോമ്പ് നോമ്പുകാർക്ക് വേണ്ടി ഷഫാഅത്ത് പറയുന്ന. അതുപോലെ ഖുർആൻ സൃഷ്ടിയല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല കലാമാണ്. ഖുർആൻ മനുഷ്യർക്ക് വേണ്ടി ഷഫാഅത്ത് പറയും അല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൃഷ്ടികൾക്ക് വേണ്ടി ഷഫാഅത്ത്. അങ്ങനെ ഷഫാഅത്ത് സൃഷ്ടികൾക്ക് വേണ്ടി അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ അതല്ലെങ്കിൽ അവരെ സ്വർഗത്തിലെ ഉന്നത പദവികളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനോ വേണ്ടി ശുപാർശ പറയുന്ന ശുപാർശകളുണ്ട്. അതാണ് ഷഫാഅ അസ്സുഗ്ര. ഈ ഷഫാഅത്തിന് മൂന്ന് നിബന്ധനകളുണ്ട്. ഈ ഷഫാഅത്തിന് മൂന്ന് നിബന്ധനകളുണ്ട്. ഈ മൂന്ന് നിബന്ധനകൾ നമ്മൾ നന്നായി പഠിച്ചു വെക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള വിവരക്കേട് കൊണ്ടാണ് ആളുകൾ തോന്നിയാസൊക്കെ ചെയ്യും, ശിർക്ക് ചിലപ്പോൾ അവൻ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അവൻ പറയും അള്ളാഹുവിന്റെ റസൂൽ ശുപാർശ പറയില്ലേ എന്ന് പറയുകയും ചെയ്യും. ശുപാർശക്ക് മൂന്ന് നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധന അൽ ഇദൻ, അള്ളാഹുവിന്റെ അനുമതി വേണം. അനുമതിയില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ ഒരാൾക്കും ശുപാർശ പറയാൻ സാധിക്കില്ല. അള്ളാഹിന്റെ അനുമതി ഇല്ലാതെ ഒരാൾക്കും ശുപാർശ പറയാൻ പറ്റില്ല. അള്ളാഹിന്റെ അടുക്കിലേക്ക് നേരായിട്ട് കയറി ചെന്നിട്ട് അവരവരൊക്കെ സ്വർഗത്തിൽ പോയി അങ്ങനെയല്ല അവിടെ ശുപാർശ ഉണ്ടാവുക. ഷഫാഅത്തുൽ ഉദ്മ, ഏറ്റവും മഹത്തരമായ ഷഫാഅത്ത്, നേരത്തെ പറഞ്ഞ ഷഫാഅത്ത്, അത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. എങ്ങനെയാണ് ഷഫാഅത്ത് നടക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അർശിനു മുന്നിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലും. എന്നിട്ട് അവിടുന്ന് സുജൂദിൽ വീഴും. അള്ളാഹു ഉദ്ദേശിച്ചത്ര നേരം റസൂലുള്ളാഹി സുജൂദിൽ കിടക്കും. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പ്രാർത്ഥനകളും ദിക്റുകളും ആ സന്ദർഭത്തിൽ അപ്പോൾ അവിടത്തേക്ക് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അവിടുത്തെ ധാരാളം പ്രാർത്ഥിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, യാ മുഹമ്മദ് ارفع راسك سل تعطى واشفع تشفع. അല്ലയോ മുഹമ്മദ്, നീ തല ഉയർത്തിക്കൊള്ളുക, ഇനി നീ ചോദിച്ചുകൊള്ളുക, നിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ്. നീ ശുപാർശ പറഞ്ഞുകൊള്ളുക, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടുക. അല്ലേ, ശുപാർശയുടെ രൂപം ഇങ്ങനെ. അനുമതിയില്ലാതെ ഒരാൾക്കും ശുപാർശ ഇല്ല. ആയത്തുൽ കുർസിയിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? മൻ ദല്ലദി യഷ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നി. അതാണ് ഇസ്നി. ആരുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അനുമതിയില്ലാതെ, അവന്റെ അനുമതിയോടുകൂടിയല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയാൻ ആരുണ്ട്? ശുപാർശ എന്ന് നേരത്തെ പറഞ്ഞ പോലെ വേറെ ആൾക്കു വേണ്ടി ചോദിക്കലാണ്, എനിക്ക് വേണ്ടി ചോദിക്കലല്ല. ഇപ്പൊ ഞാനും ഒരാളായിട്ടൊരു ബന്ധമുണ്ട്, അപ്പൊ എനിക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ടി ചോദിക്കാൻ ഒരു മടി ഉണ്ടാവും. വേറെ ആൾക്കു വേണ്ടി ചോദിക്കാൻ അത്രമാത്രം മടി ഉണ്ടാവില്ല. ഞാൻ വേണമെങ്കിൽ പോയിട്ട് പറയുക, ഇങ്ങനെ ഒരാളുണ്ട്, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ, അലമെടുത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു എളുപ്പമുള്ള കാര്യം. അങ്ങനെ ഒരാൾക്ക് ശുപാർശ പറയാൻ അള്ളാഹു അനുമതി നൽകാതെ അവന്റെ അരികിൽ പോയി സംസാരിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. ഒരാൾക്കും അതിന് സാധിക്കില്ല. ഒരു അക്ഷരം ഉണ്ടാകരില്ല. പരലോകത്ത് വഖശഅത്തിൽ അസ്വാതുൽ റഹ്മാൻ, പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ശബ്ദങ്ങളെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങും. വല തസ്മഉ ഇല്ലാ ഹംസ, നീ അന്നാകെ കേൾക്കുന്ന ശബ്ദം, ചില മുഫസ്സിറുകൾ പറഞ്ഞത് മനുഷ്യൻ നടക്കുന്ന കാലൊച്ചയുടെ ശബ്ദം മാത്രമായിരിക്കും, വേറൊച്ച നിൽക്കില്ല. ഒരാൾക്കും സംസാരിക്കാൻ തയ്യില്ല. പേടിയോടുകൂടിയാണ് നബിമാർ വരെ നിൽക്കുന്നത്. അപ്പൊ ആളുകളിൽ ചിലർ പറയുന്നത് പോലെ മുഹിദ്ദീൻ ഷേഖ് ഷഫാഅത്ത് പറയും, അതുകൊണ്ട് ഞാൻ മുഹിദ്ദീൻ ഷേഖിന്റെ തരീഖത്തിലാണ്. മുഹിദ്ദീൻ ഷേഖിനോ നബിമാർക്ക് തന്നെയോ? ഒരാൾക്കു തന്നെയും അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയുക എന്നത് അവന്റെ അനുമതി ഇല്ലാതെ സാധിക്കുകയില്ല. ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല റിദ്വാ ലിശ്ശാഫിഉ, ശുപാർശ പറയുന്നവനെ അള്ളാഹു തൃപ്തിപ്പെടണം. അള്ളാഹുക്ക് തൃപ്തിയില്ലാത്ത ഒരാൾക്കോട് ശുപാർശ പറയാൻ സാധിക്കുകയില്ല. അള്ളാഹുക്ക് തൃപ്തിയില്ലാത്ത ഒരാൾക്കും അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ശുപാർശ പറയാൻ പറ്റില്ല. അവര് മുശ്രിക്കായ ഒരാൾക്ക് ശുപാർശ തരാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിന്റെ തൃപ്തിയുള്ളവർക്ക് മാത്രമാണ് ശുപാർശ പറയാൻ സാധിക്കും. മൂന്നാമത്തെ നിബന്ധനയോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അള്ളാഹു അനുമതി നൽകിയവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ പറയില്ല. അപ്പൊ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ട കാര്യം അള്ളാഹനെയാണ്. അള്ളാഹ അനുമതി നൽകിയവർക്ക് വേണ്ടിയല്ലാതെ ഒരാൾ ശുപാർശ പറയില്ല. വഖം മിൻ മലകിൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും എത്രയെത്ര മലക്കുകളാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ മലക്കുകൾ അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ പറയുകയില്ല. മലക്കുകൾ അല്ല തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ ശുപാർശ പറയുള്ളൂ. അപ്പൊ ശുപാർശ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രം അവന്റെ അനുമതി ലഭിച്ചതിന് ശേഷം മാത്രം പറയുന്ന കാര്യമാണ്. അല്ലാതെ ചില ആളുകൾ ധരിച്ചു വെച്ചതുപോലെ ശുപാർശ അവർക്ക് തോന്നിയതുപോലെ ഉദ്ദേശിക്കുന്ന സമയത്ത് പറയാൻ സാധിക്കുന്ന കാര്യമല്ല. ശഫാഅത്തിന്റെ കാര്യത്തിൽ അതിരു കവിഞ്ഞ ആളുകളുമുണ്ട്, അതിൽ തീരെ അലസത കാണിച്ച ആൾക്കാരുണ്ട്. അതിരു കവിഞ്ഞ ആളുകൾ എന്ന് പറയുന്നത് ആരെയാണ്? ചില ആളുകൾ ശഫാഅത്തിന്റെ കാര്യത്തിൽ അതിരു കവിയുകയും അവർ പറയുകയും ചെയ്തു, ഞങ്ങളുടെ ശൈഖന്മാർ, ഞങ്ങളുടെ തരീഖത്തിന്റെ ശൈഖന്മാർ, അവർക്ക് ഇത്ര ഇത്ര ആളുകളെ സ്വർഗത്തിലേക്ക് കയറ്റാൻ പറ്റും. ജീലാനി മൗലിദിലാണോ സംശയമുണ്ട്. ശൈഖ് ജീലാനി അദ്ദേഹത്തിന് 7 സ്വർഗം അള്ളാഹ് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാണ് മൗലിദിലുള്ളത്. ഇതൊക്കെ ഇവർ തമ്മിലുണ്ടായിരുന്ന പരസ്പര മത്സരത്തിന്റെ പേരിൽ ഇവർ എഴുതി വെച്ചതാണ്. അപ്പൊ 7 സ്വർഗവും ജീലാനി തരീഖത്തിലായാൽ മതി, അവന് സ്വർഗം ഉറപ്പാണ്. എന്ത് തോന്നിയാസം കാണിച്ചാലും കുഴപ്പമില്ല, കള്ളുകുടിച്ചാലും വിഭജിച്ചാലും പ്രശ്നമില്ല, തരീഖത്തിലായാൽ മതി. അപ്പോൾ ഈ രൂപത്തിൽ ശഫാഅത്തിന്റെ കാര്യത്തിൽ അതിരു കവിഞ്ഞ ആളുകളുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ ചെന്ന് അവിടെ ശുപാർശ പറയാൻ അള്ളാഹുന്റെ അനുമതി ഒന്നും, അവർ പറയും ആ പറഞ്ഞ ആൾക്കാരൊക്കെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന രൂപത്തിൽ ശഫാഅത്തിനെ തെറ്റായി മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. വേറെ ചില ആൾക്കാരോ അവർ ശഫാഅത്തിനെ തന്നെ നിഷേധിച്ചു കളഞ്ഞു. അങ്ങനെ ശഫാഅത്തിനെ നിഷേധിച്ച ആളുകൾ, ഉദാഹരണത്തിന് ഖവാരിജുകളും മുഅ്തസലികളും, അവർ ശഫാഅത്തിനെ നിഷേധിച്ച ആളുകളാണ്. അവർ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുമതി ഇല്ലാതെ ശുപാർശ പറയാൻ പറ്റൂല, അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ പറയാൻ പറ്റൂല, അള്ള തൃപ്തിപ്പെട്ടവർക്കല്ലാതെ ശുപാർശ പറയാൻ പറ്റൂല, പിന്നെന്തിനാ ശഫാഅത്ത് എന്ന് അവർ ചോദിച്ചു. പിന്നെന്തിനാ ശഫാഅത്ത്? പിന്നെ എന്തിനാ ശഫാഅത്ത്? അള്ള ഉദ്ദേശിച്ചവർക്ക് വേണ്ടിയിട്ടല്ലാതെ പറയാൻ പറ്റൂല, അള്ള ഉദ്ദേശിച്ചവർക്കേ പറയാൻ പറ്റുള്ളൂ, അള്ള അനുമതി നൽകിയാലേ പറയാൻ പറ്റൂ. എന്തിനാ ശഫാഅത്ത്? ശുപാർശ പറയുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ആദരവിന്റെ പദവിയാണ് ശഫാഅത്തിന്റെ പദവി. അള്ളാഹു ഉദ്ദേശിച്ചവർക്കല്ലാതെ ശഫാഅത്ത് കൊണ്ട് സ്വർഗം ലഭിക്കാനുമില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല. അപ്പോൾ പിന്നെ ശഫാഅത്ത് എന്താണ്? ആ സന്ദർഭത്തിൽ ഉദാഹരണത്തിന് വിചാരണ, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലേ? ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിനാൽ അള്ളാഹു വിചാരണ ചെയ്യുന്നതോടുകൂടി അവിടുത്തെ സ്ഥാനവും പദവിയും സർവസൃഷ്ടികൾക്കും ബോധ്യപ്പെടുകയാണ്. ശുപാർശ പറയുന്നവരുടെ ആദരവ്, അവർക്കുള്ള സ്ഥാനം ബോധ്യപ്പെടുത്തി നൽകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ഏത്? ശുപാർശ എന്നത്. ആ ശുപാർശ മുഅ്മിനീങ്ങൾ അവർ നടത്തുന്നതാണ്. അതിനു പുറമെ, ശുപാർശക്ക് പുറമെ അവരെന്ത് ചെയ്യും? നരകത്തിൽ പ്രവേശിച്ച മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി സ്വർഗത്തിൽ കയറിയ ആളുകൾ ശക്തമായി അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദുനിയാവിൽ ഒരു മനുഷ്യൻ അവന്റെ നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാൻ വാദിക്കുന്നതിനേക്കാൾ ശക്തിയിൽ നാളെ മുഅ്മിനീങ്ങൾ സ്വർഗത്തിലെത്തിയാൽ നരകത്തിൽ ബാക്കി കിടക്കുന്ന മുഅ്മിനീങ്ങളായ അവരുടെ സഹോദരങ്ങളെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് വാദിച്ചുകൊണ്ടിരിക്കും, കിട്ടാൻ വേണ്ടിയിട്ട്, അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സഹോദരങ്ങളെ, ശഫാഅത്തിനെ നിഷേധിച്ചവരുണ്ട്, അതിൽ അതിരു കവിഞ്ഞവരുമുണ്ട്, അതിനിടയിലാണ് അഹ്ലു സുന്നത്തിന്റെ മാർഗം. വഖുൽ ഫീ അദാബിൽ ഖദ്രി ഹഖ്ഖുൻ മുവദ്ദഹു, ഖബർ ശിക്ഷയുടെ കാര്യത്തിൽ വ്യക്തമായ ഹക്ക് നീ സംസാരിക്കണം. വഖുൽ, നീ പറയണം. ഫീ അദാബിൽ ഖബ്രി, ഖബർ ശിക്ഷയുടെ കാര്യത്തിൽ ഹഖ്ഖുൻ, ഹക്കായ വാക്ക് പറയണം. മുവദ്ദഹു, വ്യക്തമായ വാക്ക് പറയണം. ഖബർ ശിക്ഷയെ കുറിച്ച് നമ്മൾ ഇന്നലെ കുറച്ചു നേരം പറഞ്ഞതാണ്. ഖബർ ശിക്ഷയുടെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ അത് നിഷേധിച്ച ആളുകളുമുണ്ട്, അതിന്റെ കാര്യത്തിൽ സ്ഥിരപ്പെടാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കിയവരും ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ അവർ പറഞ്ഞു ഖബറിൽ ശിക്ഷ അല്ല. മുഅ്തസലികളും പിന്നെ അതുപോലെ തന്നെ ഖവാരിജികളും ഒക്കെ ഖബർ ശിക്ഷയെ തന്നെ നിഷേധിച്ച് കളഞ്ഞിട്ടുണ്ട്. വേറെ ചില ആളുകളോ അവർ ഖബർ ശിക്ഷയെ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ അതിലില്ലാത്ത കാര്യങ്ങൾ അവർ കെട്ടിച്ചമച്ച് പറയുകയും ഉണ്ടാക്കുകയും ചെയ്തു. മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ അവർ ഖബർ ശിക്ഷയെ അംഗീകരിച്ചവരാണ്. ഖബർ ശിക്ഷ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കേണ്ട സ്ഥലങ്ങൾ മൂന്ന് സ്ഥലങ്ങളാണ്. എവിടൊക്കെ? ഒന്ന് ദുനിയാവ്, രണ്ട് ബർസഖ് എന്ന ഖബർ ജീവിതം, മൂന്ന് പരലോക ജീവിതം. മൂന്ന് സ്ഥലത്താണ് മനുഷ്യന്മാർക്ക് ജീവിതമുള്ളത്. ദുനിയാവിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനാണ് കൂടുതലും പ്രകടമായി അനുഭവിക്കുക. റൂഹിന് അനുഭവിക്കുന്നുണ്ട്, പക്ഷേ ശരീരത്തിന് അനുഭവിക്കുന്നത് ആണ് ഇവിടുത്തെ അടിസ്ഥാനം. ദുനിയാവ് ശരീരത്തിനാണ് കൂടുതൽ പ്രാധാന്യം. വേദനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന അതെവിടെ? ശരീരത്തിനാണ്. റൂഹിന് ആത്മാവിന് സംഭവിക്കുന്നത് ഇവിടെ എന്തെല്ലാം വ്യക്തമായിരിക്കുകയില്ല. ഉണ്ടാവും, അനുഭവിക്കില്ല എന്നല്ല, അല്ലേ? നമുക്ക് അനുഭവിക്കല്ലേ. നമ്മുടെ ആത്മാവ് ചിലപ്പോൾ വേദനിക്കാറുണ്ട്, മനസ്സ് തകർന്നു പോകാറുണ്ട്, ആകെ ദുഃഖത്തിൽ അമർന്നു പോകാറുണ്ട്. എണീച്ചിക്കാൻ പറ്റാത്ത അവസ്ഥയിലെ മനുഷ്യനായിപ്പോ സ്വപ്നത്തിൽ അവന് പ്രയാസങ്ങൾ അനുഭവിക്കല്ലേ. ആകെ സ്വപ്നത്തിൽ എണീക്കുമ്പോഴത്തേക്ക് ആകെ വേർത്ത് കുളിച്ചിട്ടുണ്ടാവും, എ സിയിലായിരിക്കും കിടക്കുന്നത്. അവൻ എന്തൊക്കെയോ അനുഭവം എവിടൊക്കെയോ എത്തിയിട്ടുണ്ട്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ജീവിതത്തിൽ അവന്റെ അനുഭവങ്ങൾ കൂടുതലും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ ശരീരവുമായി ബന്ധപ്പെട്ട്. എന്നാൽ ആത്മാവിന് ബന്ധങ്ങളുണ്ടോ? ഉണ്ട്. ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. ഖബറിൽ സുഖാനുഗ്രഹങ്ങളും ശിക്ഷകളും അടിസ്ഥാനപരമായി ആർക്കാണുള്ളത്? ആത്മാവിനാണുള്ളത്. എന്നാൽ ശരീരത്തിനൊന്നുമില്ല എന്നാണോ? അല്ല, ശരീരത്തിനും ഉണ്ടായിരിക്കും, ശരീരത്തിനും ഉണ്ടായിരിക്കും, അല്ലേ? പരലോകത്തെത്തിക്കഴിഞ്ഞാലോ രണ്ടും ഒരേപോലെ. അതുകൊണ്ടാണ് അവിടുത്തെ ശിക്ഷയും അവിടുത്തെ സുഖാനുഗ്രഹങ്ങളും ഏറ്റവും അതിന്റെ തീവ്രതയിൽ മനുഷ്യന് അനുഭവിക്കാൻ സാധിക്കും. സുഖമാണെങ്കിൽ അത് ആത്മാവിനെയും ശരീരത്തെയും സുഖിപ്പിക്കുന്നതാണ്. ശിക്ഷയാണെങ്കിലോ ആത്മാവിനെയും ശരീരത്തെയും അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഖബർ ശിക്ഷയിൽ ചില ആളുകൾ അവർ പറഞ്ഞു അവിടെ ആത്മാവിന് മാത്രമാണ് എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ അങ്ങനെ അഖ്ലാനിയത്ത് പറയുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ വാദപ്രകാരം പിന്നെ ഹൃദയത്തിന് ആത്മാവിന് മാത്രമാണ് ഖബർ ശിക്ഷ എന്നാണ് അവർ പറയാറുള്ളത്. അല്ല, ആത്മാവിന് മാത്രം, ആത്മാവിനാണ് കാര്യമായി ഉണ്ടാവുക, എന്നാൽ ശരീരത്തിനും ഉണ്ടായിരിക്കും. എന്നാൽ ദുനിയാവിലോ? ദുനിയാവിൽ ശരീരത്തിനാണ് കാര്യമായി ഉള്ളത്, ആത്മാവിന് അതിന്റെ പങ്കുകൾ ഉണ്ടായിരിക്കും. പരലോകത്ത് ഇത് രണ്ടും തുല്യമായ രൂപത്തിലാണ്. ഇതിന് തെളിവ് ഖുർആൻ വന്ന റസൂലുള്ള ഹദീസിൽ തന്നെ. ചില ഹദീസുകൾക്കാണ് അവന്റെ തല ഇടിച്ച് തകർക്കുന്നതാണ്. ഇപ്പൊ എന്തായാലും ആത്മാവല്ലല്ലോ തല എന്ന് കൃത്യമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവന്റെ തല ഇടിച്ച് തകർക്കും, അവന്റെ മുഖത്തിന് ഇങ്ങനെ പറ്റും, അവന്റെ കണ്ണിന് ഇങ്ങനെ പറ്റും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ അവന്റെ ശരീരത്തിന് ബാധിക്കുന്ന പ്രയാസങ്ങളാണ്. അപ്പൊ ശരീരത്തിനുമുണ്ട്, ആത്മാവിനും അവന് ശിക്ഷയുണ്ടായിരിക്കും. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞ കാര്യമാണ് അല്ലേ. സംസ്കാരത്തിൽ അല്ലാഹുമ്മ നഅഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എത്ര സമയമായി ക്ലാസ്? ولا تكفرن اهل الصلاه وان عصوا فكلهم يعصي وذو العرش يصفح. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അടുത്തതായി ശൈഖ് അവർകൾ പറയുന്നത്. ولا تكفرن നീ കാഫറാക്കാൻ പാടില്ല. اهل الصلاه നിസ്കരിക്കുന്ന ആളുകളെ നീ കാഫറാക്കാൻ പാടില്ല. അതായത് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഒരു മുസ്ലിമായി നമ്മുടെ അടുക്കൽ സ്ഥിരപ്പെട്ട മുസ്ലിമാണ് എന്ന് നമുക്കറിയുന്ന ഒരാളെ നീ എന്ത് ചെയ്യരുത്, കാഫറാക്കാൻ പാടില്ല. തക്ഫീർ എന്ന വിഷയമാണ് അടുത്തതായി അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിൽ പിഴച്ച രണ്ട് കക്ഷികളെ കുറിച്ച് ഞാൻ അടുത്ത വരികൾ പറയും. വലാ തുക്ഫിറൻ, നീ കാഫറാക്കരുത്, അഹ്ല സ്വലാ നിസ്കരിക്കുന്നവരെ. അപ്പൊ അതിന്റെ നേരെ മഫ്ഹൂം മുഖാലഫ് എന്തേ? നിസ്കരിക്കാത്തവനാണെങ്കിലോ അവൻ കാഫറാണ്. ഞാൻ നിസ്കരിക്കുന്നവരെ നീ കാഫറാക്കരുത് എന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? സ്വീകരിക്കാത്ത ആൾക്കാർ കാഫിറീങ്ങളാണ് എന്നാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അവർ യോജിച്ച കാര്യങ്ങളിലൊന്നാണ്, പരിപൂർണമായി നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ അവൻ കാഫിറാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇസ്ലാമിക സമൂഹത്തിൽ സാധ്യമാകുന്ന അവസ്ഥയിലാണെങ്കിൽ അവനെ മുസ്ലിങ്ങളെ മക്ബറയിൽ മറമാടാൻ പാടില്ല. അവൻ കല്യാണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ, മുസ്ലിമായ ഭാര്യയാണ് അവനോടൊപ്പം ഉള്ളതെങ്കിൽ ആ ബന്ധം വിച്ഛേദിക്കണം. അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്വത്ത് സ്വീകരിക്കാൻ പാടില്ല. അവന്റെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവന് സ്വത്ത് കൊടുക്കാനും പാടില്ല. നിസ്കാരം പരിപൂർണമായി ഉപേക്ഷിച്ച ആളുകൾ, എന്നാൽ നിസ്കാരം ചിലത് ഉപേക്ഷിക്കുന്ന ആളുകൾ, മടി കൊണ്ട് ഉപേക്ഷിക്കുന്ന ആളുകളാണെങ്കിലോ, അവരുടെ കാര്യത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് ഈ അഭിപ്രായമുണ്ട്. ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെയും അവന്റെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്തിനധികം ഒരു നിസ്കാരം ഉപേക്ഷിക്കുന്നത് പോകട്ടെ, ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കാം ആ സുബൈ നിസ്കരിക്കാൻ പിന്നെ പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പും എടുക്കാതെ, അങ്ങനെ തയ്യാറെടുപ്പ് എടുക്കാതെ കിടന്നാൽ ഞാൻ സമയത്ത് എണീക്കൂലെന്ന് അറിഞ്ഞിട്ടും അവൻ അങ്ങനെ കിടന്നാൽ അതോടുകൂടി അവൻ കാഫിറാവുന്ന പറഞ്ഞ ആൾക്കാരുണ്ട്. രാത്രി കിടക്കാൻ പോവാണ്, ഒരു മണിക്ക് കിടക്കാൻ പോയി, അപ്പൊ അലാറൊന്നും വെച്ചിട്ടില്ല, ഒപ്പം കിടക്കുന്ന ഭാര്യനോട് പറഞ്ഞതാ എന്നെ വിളിക്കണം കേട്ടോ ഞാൻ ഉറങ്ങിപ്പോവും എന്നൊന്നും പറഞ്ഞിട്ടില്ല, അലാറും വെച്ചിട്ടില്ല, ഒരു കാര്യവും അവൻ ചെയ്തിട്ടില്ല. അവൻ അറിയാം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എന്തായാലും സുബൈ സമയത്ത് എണീക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവൻ കിടന്നാൽ സുബൈക്ക് എഴുന്നേൽക്കാതെ അവൻ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവൻ കാഫിറായി മരിക്കും. ചെറിയ കുഫറൊന്നല്ല, വലിയ കുഫറിൽ തന്നെ അമുസ്ലിമായി അവൻ മരിക്കും എന്ന് അഭിപ്രായപ്പെട്ട അഹ്ലുസ് സുന്നത്തിലെ പണ്ഡിതന്മാരുണ്ട്. അത്ര ഗുരുതരമായ കാര്യമാണ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നില്ലേ, അൽ അഹ്ദു അല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫർ. നമുക്കും മുശ്രിക്കുകൾക്കും ഇടയിലുള്ള വേർതിരിവ് നിസ്കാരമാണ്. അത് ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ അതോടുകൂടി ഇസ്ലാം നിന്ന് പുറത്തുപോയി, കാഫിറായി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അറിയിക്കാൻ. വിശുദ്ധ ഖുർആനിൽ തന്നെയും അതിന് സൂചനകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഖർ എന്ന നരകത്തിൽ പ്രവേശിക്കുന്നവരെ കുറിച്ച് ഖുർആനിലെ സൂറത്തു അൽ മുദ്ദസ്സിറിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ നരകത്തിൽ പ്രവേശിച്ച ആളുകൾ അവരോട് അല്ലാഹു പറയും, മുഅ്മിനീങ്ങൾ അന്ന് ചോദിക്കും, വമാ സലകക്കും ഫീ സഖർ, നിങ്ങൾ എങ്ങനെയാണ് ഈ സഖർ എന്ന നരകത്തിൽ പ്രവേശിച്ചത്? ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ഇതാ നിസ്കരിക്കുന്നവരിൽ പെട്ടവരായിരുന്നില്ല എന്ന് അവർ മറുപടി പറയുന്നത്. നിസ്കാരം വളരെ ഗുരുതരമായ വിഷയമാണ്, ഒരു ചെറിയ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ അടിക്കാൻ 10 വയസ്സ് കഴിഞ്ഞാൽ അടിക്കാൻ അനുമതി നൽകിയ ഏക വിഷയം നിസ്കാരമാണ്. അവിടുന്ന് പറഞ്ഞു, മുറു അബ്നാഅകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇൻ, നിങ്ങളുടെ മക്കൾ 7 വയസ്സായി കഴിഞ്ഞാൽ അവരോട് നിസ്കരിക്കാൻ നിങ്ങൾ കൽപ്പിക്കണം, പറയണം. സുബൈക്ക് പോയിട്ട് മോനെ എനിക്ക് നിസ്കരിക്കണം എന്നവരോട് പറയണം, എല്ലാ വക്തിലും നിസ്കരിക്കാൻ പറയണം എന്നവൻ ചെയ്യുന്ന രൂപത്തിൽ അവർ പറഞ്ഞു കൊടുക്കണം. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ അശ്രിൻ, 10 വയസ്സായാലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അറിയിക്കണം. നിസ്കാരത്തിന്റെ ഗൗരവമാണ് അത് മനസ്സിലാക്കി തരുന്നത്. നോക്കണം നിങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകൾ നിസ്കാരത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്ന അനേകം ഹദീസുകൾ കാണാം. താബിഈങ്ങൾ പറയാറുണ്ടായിരുന്നു, സ്വഹാബികൾ അവർ كان اصحاب محمد صلى الله عليه وسلم لا يرون شيئا من الاعمال تركه كفر غير الصلاه نسكار مولجه മറ്റൊരു പ്രവർത്തനവും ഉപേക്ഷിച്ചാൽ കാഫിറാകുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ മനസ്സിലാക്കിയിരുന്നില്ല. വേറൊരു പ്രവർത്തനവും സഹാബികൾ അങ്ങനെ കണ്ടിരുന്നില്ല. നിസ്കാരം ഉപേക്ഷിച്ചാൽ ഒഴികെ മറ്റൊരു പ്രവർത്തനവും ഉപേക്ഷിച്ചാൽ കാഫിറാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അവർ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പൊ നിസ്കാരം ഉപേക്ഷിച്ചാലും കാഫിറാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് തിന്മകൾ, എന്തെല്ലാം തിന്മകൾ ഒരാൾ പ്രവർത്തിച്ചാലും, കുഫറ്, ശിർക്ക്, നിരീശ്വരവാദം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് തിന്മകൾ, കബായറുകൾ, വൻ പാപങ്ങൾ അല്ലെങ്കിൽ ചെറിയ പാപങ്ങൾ, ഈ കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അയാൾ കാഫിറാവുകയില്ല, അയാൾ കാഫിറാവുകയില്ല. അയാൾക്ക് ഈമാൻ ബാക്കിയുണ്ട് എങ്കിൽ അയാൾ കാഫിർ. അതാണ് ഇവിടെ പറഞ്ഞത്, വലാ തുക്ഫിറൻ അഹ്ല സ്വലാ, നിസ്കരിക്കുന്ന ആളുകൾ അവരെ നീ ഒരിക്കലും കാഫിറാക്കരുത്. അപ്പൊ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾ, ഒരാൾ നമ്മളടുത്ത് മുസ്ലിമാണ് നിൽക്കാനാ പറ്റി മനസ്സിലായി. അഷ്ഹദുല്ലാഹ റസൂല എന്ന് പറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ചു അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം റഹ്മത്ത്, എന്താ പേര്, മുഹമ്മദ് എന്നാണ് പേര്, സയ്യിദ് എന്നാണ് പേര്, ഒരു മുസ്ലിം പേരാണ് നമുക്ക് മനസ്സിലായത്, അത് മുസ്ലിമാണ് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഒരാൾ മുസ്ലിമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടായാൽ പിന്നെ അയാളെ തിന്മകൾ ചെയ്തതിന്റെ പേരിൽ കാഫിറാണ് എന്ന് പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വളരെ ഗൗരവത്തോടുകൂടി അവിടുന്ന് ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. അവിടുന്ന് പറഞ്ഞു, മൻ ഖാല ലി അഖീഹിൽ മുസ്ലിം യാ കാഫിർ ഫഖദ് ബാഅ ബിഹി അഹദുഹുമാ, തന്റെ സഹോദരനായ മുസ്ലിമിനോട് എടാ കാഫിർ എന്ന് ഒരാൾ പറഞ്ഞാൽ ആ പറഞ്ഞ വാക്ക് രണ്ടാൾ ഒരാളുടെ മേൽ വന്ന് പതിച്ചിരിക്കുന്നു. ഒരാൾ മറ്റൊരാൾ കാഫിർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിർ അല്ലെങ്കിൽ ധാരമേത്തേക്ക് വരും, ബന്ധടുത്തേക്ക് തന്നെ തിരിച്ചെത്തും. അതിന് പണ്ഡിതന്മാർ ചില പറഞ്ഞ വിശദീകരണം കാണാം. മുസ്ലിമായ ഒരു സഹോദരനെ കാഫിർ എന്ന് വിളിക്കുന്നത് അനുവദനീയമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ അവനീ വിളിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചാൽ അവനെന്താവും, അവൻ കാഫിറാവും. അതുകൊണ്ടാണ് അത് അവന്റെ അടുക്കിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു മുസ്ലിമായ ഒരാളെ കാഫിർ എന്ന് വിളിക്കുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. ആരാണ് കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കാത്ത ആൾക്കാർ, അവരാണ് കാഫിരീങ്ങൾ. യഹൂദരും നസാറാക്കളും മുശ്രിക്കീങ്ങളൊക്കെ ഇതിൽപ്പെടും, എല്ലാ മതക്കാരും ഇതിൽപ്പെടും. ഹിന്ദുക്കളാവട്ടെ, നസ്രാനികളാവട്ടെ, പിന്നെ യഹൂദന്മാരാവട്ടെ, ബുദ്ധന്മാരാവട്ടെ, സിഖുകാരുടെ ആരെല്ലാം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇതിൽപ്പെടും. അവരൊക്കെ കാഫിർ എന്ന പദത്തിൽ ഉൾപ്പെടുന്നവരാണ്. മുസ്ലിം എന്നാരാണ്? അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവനാണ് മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മൻ സല്ലാ സലാതന വഅകല ദബീഹതന വസ്തഖ്ബല ഖിബ്ലതന ഫഹാദൽ മുസ്ലിം, ആരാണോ നമ്മുടെ നിസ്കാരം നിസ്കരിക്കുന്നത്, നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത്, നമ്മൾ അറുത്തത് ഭക്ഷിക്കുന്നത്, അവനാകുന്നു മുസ്ലിം എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം. ഫദാലിക്കൽ മുസ്ലിമു അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലി, അവൻ മുസ്ലിമാണ്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും സംരക്ഷണം അവനുണ്ട്. നന്നായി ചിന്തിക്കണം. എന്താ റസൂൽ പറഞ്ഞത്? ഒരാൾ നമ്മൾ നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, നമ്മളെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്, നമ്മളർത്ഥത് ഭക്ഷിക്കുന്നുണ്ട്, എങ്കിൽ അവൻ മുസ്ലിമാണ്, അവന് അള്ളാഹിന്റെ റസൂലിന്റെ സംരക്ഷണമുണ്ട്. എന്തെങ്കിലും അള്ളാഹിന്റെ റസൂലിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലാൻ പാടില്ല. മുസ്ലിമിനെ കൊല്ലുക ഗുരുതരമായ തിന്മയാണത്. അവന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്താൻ പാടില്ല, അവന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്താൻ പാടില്ല, അവന്റെ സമ്പത്ത് മോഷ്ടിക്കാൻ പാടില്ല. ഇതിന്റെ അർത്ഥം കാഫിറിനെ മോഷ്ടിക്കാനല്ല, യുദ്ധത്തിലുള്ള ആൾക്കാരുടെ കാര്യത്തിലാണ് മറ്റ് വിധികൾ, വേറെ വിധികളാണ്. മുസ്ലിമായ ഒരാൾ അയാളുടെ രക്തത്തിന്, അയാളുടെ സമ്പത്തിന്, അയാളുടെ അഭിമാനത്തിന് വലിയ പവിത്രതയുണ്ട്. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അവനുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മുറിക്കാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഒരാൾ മുസ്ലിമായി നമ്മുടെ മുന്നിൽ വന്നാൽ അവൻ മുസ്ലിമാണ്. അവനോട് ചോദിച്ചറിയേണ്ടതുണ്ടോ? ചില ആൾക്കാർ അങ്ങനെ ചെയ്യും, ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓണർ മുസ്ലിമാണോ, അർത്ഥവും മുസ്ലിമാണോ, അതൊന്നും ചോദിക്കേണ്ടയില്ല. മുസ്ലിമായ നാട്ടിലാണ്, മുസ്ലിമീങ്ങൾ ധാരാളമുള്ള നാട്ടിലാണെങ്കിൽ അവിടെ പോയിട്ട് ഒരു മുസ്ലിം ഹിലാൽ ഹോട്ടൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഹോട്ടലാണ്. അവിടെയുള്ള ആൾക്ക് കുറച്ച് താടി കൂടി കണ്ടാൽ മുസ്ലിങ്ങളുടെ ഹോട്ടലാണത്. അവിടുന്ന് ഭക്ഷണം കഴിക്കാം, അവിടുന്ന് ഇറച്ചി കൊണ്ടുമ്പോൾ അത് ഹലാൽ ചിക്കൻ ആണോന്ന് ചോദിക്കേണ്ടയില്ല. തിന്ന അസുല അതിൽ മുസ്ലിമാണ് അനുവദനീയാണ്. പിന്നെ അവന്റെ അഖീദൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമല്ല. അത് ചില ആളുകൾ ചെയ്യുന്ന വിവരക്കേടിൽ പെട്ടാണ്. നമ്മളോടാണ് ഒരാൾ അങ്ങനെ ചോദിക്കുന്നതെങ്കിലും നമുക്ക് ദേഷ്യം പിടിക്കൂലേ? അതല്ല, അങ്ങനെ ചോദിക്കുക എന്നത് അള്ളാഹു റസൂലെ കൽപ്പിച്ച കാര്യമല്ല. അങ്ങനെ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഇതേപോലെ നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ ചോദിക്കാൻ തുടങ്ങിയാലോ? ഒരാൾ നമുക്ക് സാധനം വിൽക്കാൻ വേണ്ടി വന്നു, നമ്മൾ മൊബൈൽ കടത്താണ്, അവൻ പറഞ്ഞത് അതിന്റെ മൊബൈലാണ്, ഇത് ഞാൻ അവിടെ വിൽക്കാൻ വേണ്ടി പോടുന്നതാണ്, ഈ മൊബൈൽ നീ എന്നാണോ വാങ്ങിച്ചത്, ഇത് വല്ലയിടത്ത് മോഷ്ടിച്ചതാണോ, അല്ലെങ്കിൽ കട്ടെടുത്താണോ, പോക്കറ്റ് അടിച്ചാണോ, അതൊക്കെ ചോദിക്കണോ? ചോദിക്കേണ്ടയില്ല. അത് അവന്റെ മൊബൈലാണെന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. ഇങ്ങനെ പോയാലേ ദുനിയാവിൽ എന്താവുള്ളൂ, കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഇതൊന്നും ചോദിച്ചറിയേണ്ട കാര്യമില്ല, ചോദിച്ചറിയുന്നത് പാടില്ലാത്ത കാര്യം. മാത്രം മുസ്ലിമായ ഒരാൾ മുസ്ലിമിന്റെ അടയാളമുള്ള ആളാണ് എങ്കിൽ അയാൾ മുസ്ലിമാണ്. പിന്നെ അയാൾ അഖീദ ചൂഴ്ന്ന് അന്വേഷിക്കുക എന്നത് നമുക്ക് വേണ്ട കാര്യമല്ല. ശരി, ഇനി അയാളിൽ വ്യക്തമായ ഒരു ശിർക്കോ കുഫറോ കണ്ടുകഴിഞ്ഞാലോ, വ്യക്തമായ ഒരു ശിർക്ക് കണ്ടു, വ്യക്തമായ ഒരു കുഫർ കണ്ടു, എങ്കിൽ അയാളുടെ കാര്യത്തിൽ വിധി പറയുന്നതിന് മൂന്ന് അടിസ്ഥാനങ്ങളുണ്ട്. ഒന്നാമത്തെ അടിസ്ഥാനം, ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ച അടിസ്ഥാനങ്ങളാണത്. ഒന്നാമത്തെ അടിസ്ഥാനം, അയാളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ കുഫർ എന്ന് പറയുന്ന കാര്യം അത് വ്യക്തമായ കുഫറായിരിക്കണം. വിശദീകരണ സാധ്യതകൾ ഉള്ളതാകാൻ പാടില്ല. ഒരാൾ മൗലൂദ് പാടി, ആ കഫർ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ചിലപ്പോൾ അയാൾക്ക് ഇത് അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന വേറെന്തെങ്കിലും അർത്ഥമായിരിക്കും. വ്യക്തമായ പദപ്രയോഗങ്ങളായിക്കൊള്ളണമെന്നില്ല. ഒരാൾ എന്താണ് അയാൾ ചെയ്തത് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. പണ്ട് പറയല്ലോ, ഒരുത്തൻ ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ സുജൂദിന്റെ കോലത്തിൽ കിടക്കുന്നത് കണ്ടാൽ ചാടിക്കരവൻ കാഫറാന്ന് പറയാൻ നിൽക്കരുത്. ചിലപ്പോൾ എന്തായിരിക്കും, നമുക്ക് സുജൂദ് ചെയ്തായിരിക്കില്ല, അവൻ മുന്നിൽ വിഗ്രഹം ഉള്ളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരാൾ കഴുത്തിൽ ഇങ്ങനെ കുരിശിന്റെ മാലിട്ട് നടക്കുകയാണ്, അത് മുസ്ലിമാൻ നമുക്കറിയാം, ഉടനെ ചാടിക്കരയാണ് ആ കാഫറാണ് എന്ന് പറയരുത്. കാരണം എന്താ, ചിലപ്പോൾ അവന് ഇത് ഇതിൽ ഒരു കുരിശുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഇതിങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അതൊരു ഇസ്ലാം എന്ന് പുറത്തു വന്ന കാര്യമാണ് എന്ന് അറിയുന്നുണ്ടാകില്ല. ചിലപ്പോൾ അതിൽ കുരിശിന്റെ രൂപമുള്ളത് അവൻ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ സംഭവിച്ചൂടെ, സംഭവിക്കാം. അപ്പൊ അവൻ ചെയ്തത് വ്യക്തമായ കുഫ്രായിരിക്കണം, അതിൽ അവ്യക്തതകൾക്ക് സാധ്യതയുണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഭരണാധികാരികളോട് പാലിക്കേണ്ട മര്യാദകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവർക്ക് അവരെ അനുസരിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യണം. ഇല്ലാ അൻ തറൗ കുഫ്റം ബവാഹൻ, വ്യക്തമായ കുഫർ നിങ്ങൾ അവരിൽ കാണുന്നത് വരെ. നോക്കണം, ഇല്ലാ അൻ തറൗ, നിങ്ങൾ കാണണം, ഏതോ ഒരുത്തൻ പറഞ്ഞു അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു പോരാ. ഇല്ലാ അൻ തറൗ, നിങ്ങൾ വ്യക്തമായി അറിയണം. കുഫ്രൻ, കുഫ്രായിരിക്കണം ആ കാണുന്നത്, തിന്മയാകാൻ പാടില്ല. ഒരാൾ വ്യഭിചരിച്ചു, മോശത്തരങ്ങൾ ചെയ്തു, അയാൾ കാഫിറാകുന്നില്ല. കുഫ്രായിരിക്കണം അയാൾ ചെയ്യുന്നത്, പോരാ. ബവാഹൻ, വ്യക്തമായ രൂപത്തിലുള്ള കുഫ്രായിരിക്കണം, അവ്യക്തമാവാൻ പാടില്ല. ഇങ്ങനൊരു സാധ്യതയുണ്ട്, അങ്ങനൊരു സാധ്യത ഒന്നും പറ്റൂല. വ്യക്തമായ കുഫ്രായിരിക്കണം, ഇത് കാണുന്നത് വരെ നിങ്ങൾ അയാൾക്ക് ഉള്ള അനുസരണം പിൻവലിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അറിയിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അയാളിൽ പാലിച്ചിരിക്കുക, ഒരാളെ കുറിച്ച് കാഫർ എന്ന് പറയുന്നതിന് മുൻപ് അയാളിൽ ചില നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെടണം. ഒന്നാമത്തെ നിബന്ധന, അയാൾ അറിവുള്ളവനായിരിക്കണം, നമുക്ക് മനസ്സിലായി, അതായത് ബുദ്ധിയുള്ളവനായിരിക്കണം. ഒരുത്തൻ ഭ്രാന്തനാണ്, അയാൾ കുഫർ ചെയ്തു, അയാൾ കാഫർ എന്ന് ഒരു അർത്ഥമില്ല, കാരണം അയാൾക്ക് ഇസ്ലാമിലെ നിയമങ്ങൾ അല്ലെങ്കിലേ ബാധകമല്ല. അപ്പോൾ അയാൾ ഇൽമുള്ളവനായിരിക്കണം, ഈ ചെയ്യുന്ന കാര്യം കുഫറാണ് എന്നത് അയാൾക്ക് മനസ്സിലായിരിക്കണം. ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും, അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അത് കുഫറാണ് എന്ന്. ഇതിന് തെളിവെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ ചരിത്രം പറഞ്ഞു. ഒരു മനുഷ്യൻ അയാൾ മരിക്കുന്നതിന് മുൻപ് തന്റെ മക്കളെ വിളിച്ചു വരുത്തി, എന്നിട്ട് മക്കളോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കത്തിച്ചു കളയണം, കത്തിച്ചു കളഞ്ഞതിന് ശേഷം എന്റെ ചാരം നിങ്ങളത് നദികളിൽ വിതറണം, പല രൂപത്തിൽ പലയിടത്തായിട്ട് വിതറണം. അങ്ങനെ അയാൾ പരലോകത്ത് അള്ളാഹു അയാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അയാൾ അള്ളാഹുവിന്റെ അടുക്കലെത്തി, എന്തിനാണ് നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ അയാൾ പറഞ്ഞു, അള്ളാഹുവെ, നിന്നെ പേടിച്ചിട്ടാണ്, അത്രയും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, നീ എന്നെ ശിക്ഷിച്ചു കളയുമോ എന്ന പേടി കാരണത്താൽ, നിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടി കാരണത്താൽ ഞാൻ ചെയ്തു പോയതാണ്. റസൂലുള്ളാഹി പറയാൻ, അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് പുറത്തു കൊടുക്കും. അയാൾ ചെയ്തത് യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എന്താണ്, കുഫ്റാണ്. എങ്ങനെ കുഫ്റാവുക, അല്ലെ, എങ്ങനെ പൊടി പൊടിയാക്കി കളഞ്ഞാൽ അള്ളാഹ്ക്ക് നമ്മളെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കില്ല എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്താ, ഇസ്ലാമിൽ പുറത്തു പോകും. പക്ഷെ അയാൾ പേടിയുടെ കാഠിന്യത്തിൽ ചെയ്തു പോയത് അയാൾ ഇതൊന്നും ഓർത്തിട്ടില്ല. ഇപ്പറഞ്ഞ കാര്യം അയാൾ എന്ത് ചെയ്തിട്ടില്ല, ഓർത്തിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി അറിയിക്കാൻ. അപ്പൊ ഒന്നാമത്തെ കാര്യം, അയാൾ ഈ ചെയ്യുന്ന കാര്യം അത് കുഫറാണ് എന്ന് അയാൾക്ക് മനസ്സിലായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അയാൾ സ്വേച്ഛ പ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതായിരിക്കണം. ഒരാളയാൾ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്, കൊന്നുകളയുമ്പോൾ അത് ചെയ്ത് കളയണം എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണെങ്കിലോ? ഇപ്പൊ പല നാടുകളിൽ നടക്കുന്ന പോലെ അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് എളുപ്പം നൽകുമാറാകട്ടെ. അല്ലെ, വിളിക്കടാ നീ ഇങ്ങനെ വിളിക്ക, നീ ഇങ്ങനെ പറയി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അടിച്ചും മർദ്ദിച്ചും പറയിപ്പിക്കാൻ, അങ്ങനെ അവൻ ജീവൻ പോകുമെന്ന ഭയത്താൽ കുഫറിന്റെ വാക്ക് പറഞ്ഞാൽ അവൻ കാഫറാവുകയില്ല, ഇസ്ലാമിന് എന്തെയില്ല, പുറത്തു പോകില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അവൻ ഈ ചെയ്ത പ്രവൃത്തിയിൽ അവന് എന്തെങ്കിലും വ്യാഖ്യാനങ്ങളോ മറ്റോ ഉണ്ടാകാൻ പാടില്ല. വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അവനത് കുഫർ. ഉദാഹരണത്തിന് നമ്മൾ മുൻപ് പറഞ്ഞല്ലോ, ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അവൻ എന്താവും, ഇസ്ലാമിന് പുറത്ത് കാഫറാവും. പക്ഷേ അവരാരും അത് കുഫറാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞതല്ല, അവർക്ക് അവരുടേതായ വ്യാഖ്യാനങ്ങളുണ്ട്. അതുകൊണ്ട് ഇബ്നു തൈമിയ റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, അദ്ദേഹം ചിലരുമായി ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അല്ലേ എന്ന ചില ജഹ്മികളുമായി തർക്കിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാനാണ് അവരുടെ വാദം പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ കാഫറാകുമായിരുന്നു, പക്ഷെ അവരെ ഞാൻ കാഫറാക്കുകയില്ല. എന്താ കാരണം? അവർക്ക് വ്യാഖ്യാനമുണ്ട്, അവർക്ക് മനസ്സിലായിട്ടില്ല എപ്പോഴും, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അവർ അത് പറഞ്ഞാൽ ഞാൻ അവരെ കാഫറാക്കുകയില്ല. ഞാനോ, ഞാനെങ്ങാനുമാണ് അത് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ കാഫറാകുമായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നാലാമത്തെ കാര്യം, അവർക്ക് തെളിവുകൾ എത്തിയിരിക്കണം. അവർക്ക് തെളിവ് എത്തിയിരിക്കണം. തെളിവെത്താകണം, ഖുർആനിലോ ഹദീസിൽ നിന്നുള്ള തെളിവ് അവർക്ക് എത്തിച്ചു കൊടുക്കണം. ഈ പറഞ്ഞ ഷർത്തുകൾ അവരിൽ പാലിച്ചാൽ മാത്രമേ ഒരാളെ കാഫിർ എന്ന് വിളിക്കാൻ പാടുള്ളൂ. അത് വിളിക്കേണ്ടത്, അതാണ് മൂന്നാമത്തെ അടിസ്ഥാനം. അങ്ങനെ ഒരാളെ കാഫിർ എന്ന് വിശേഷിപ്പിക്കാൻ പണ്ഡിതന്മാരാണ് അത് ചെയ്യേണ്ടത്. അത് സാധാരണക്കാർക്ക് വിട്ടുകൊടുക്കപ്പെട്ട കാര്യമല്ല, ഉലമാക്കളാണ് അത് ചെയ്യുന്നത്. സാധാരണക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നാട്ടിലാകെ അരാജകത്തായിരിക്കും. ഒരുത്തൻ മറ്റൊരുത്തനെ കാണും, അവനെ കാഫിർ എന്ന് വിളിക്കും, മറ്റൊന്നെ തിരിച്ചു കാഫിർ എന്ന് വിളിക്കും. ഇങ്ങനെ പരസ്പരം കാഫർ മുശ്രിക്ക് എന്നിങ്ങനെ വിളിക്കുന്നത് അത് ഗുരുതരമായ തെറ്റുകളിൽപ്പെട്ടതാണ്. അത് ഇങ്ങനെ ശ്രദ്ധയില്ലാതെ ചെയ്യാൻ പാടുള്ള കാര്യമല്ല. എന്താ പറഞ്ഞത്? വലാ തുക്ഫിറൻ അഹ്ല സ്വലാത്തി വ ഇൻ അസൌ, നിസ്കരിക്കുന്നവരെ നീ കാഫറാക്കരുത്. വ ഇൻ അസൌ, അവർ തിന്മകൾ ചെയ്താലും فكلهم يعصي منشر اللام അവര എല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. വദുൽ അർശി യസ്ഫഹു, അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നവനുമാണ്. തെറ്റ് എത്ര കബായറുകൾ വൻ പാപങ്ങൾ എത്ര ചെയ്താലും അല്ലാഹുവും പുറത്തു കൊടുക്കും. ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹു പുറത്തു കൊടുക്കും. ഇനി പരലോകത്തെത്തിയാൽ അവൻ ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കും, ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ നരകത്തിൽ ശിക്ഷ ലഭിച്ചതിന് ശേഷം പിന്നെ അവൻ സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. ഇതിൽ ആര് മാത്രമേ ഒഴിവുള്ളൂ? കാഫിരിങ്ങളായ ആളുകൾ മാത്രമേ ഒഴിവുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഒരാളെ കാഫിർ മുശ്രിക്ക് എന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമല്ല. അയാളിൽ ചില പ്രവർത്തനങ്ങൾ, വലിയ തെറ്റുകൾ നമ്മൾ കാണും. നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെടും, എങ്ങനെയാണ് ഒരാൾ മുസ്ലിമായ ഒരാൾ അങ്ങനെ ചെയ്യുക എന്ന് നമുക്ക് അത്ഭുതം തോന്നും. എന്നാലും അയാൾ നമ്മൾ എന്ത് ചെയ്യരുത്? കാഫിർ എന്ന് വിളിക്കരുത്, മുശ്രിക്ക് എന്ന് വിളിക്കരുത്. നീ വിളിച്ചിട്ടില്ലെങ്കിലും മനസ്സിൽ വിശ്വസിക്കുക, അതും പാടില്ല. അയാൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അയാളെ കാഫറാക്കാൻ നമുക്ക് അനുവാദമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആ വിഷയത്തിലുള്ള തെളിവുകളും നിയമങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത്. അവന്റെ ദീനിന് വിരുദ്ധമായ സംസാരമാണ്. മുസ്ലിമീങ്ങളായ ആളുകളെ കാഫറെന്ന് വിശേഷിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ചില വിശദീകരണങ്ങൾ നാളെ നമുക്ക് എടുക്കാം. മുഹമ്മദ് അല്ലാഹു തആല അലൈഹി വസല്ലം വറഹ്മത്തുള്ളാഹി വ ബറകാതുഹു മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.